പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ഡെയിലി ബൈബിൾ സ്റ്റഡി 41-ാം ഭാഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന് മാറ്റമില്ലാത്ത നാമത്തിൽ തലശ്ശേരിയിൽ നിന്നും ക്രിസ്തീയ സ്നേഹ വന്ദനം. ഇന്നത്തെ നമ്മുടെ കുറിവാക്യം മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 34 വരെ വാക്യങ്ങളാണ്. അവിടുത്തെ ചിന്താ വിഷയം എന്നുള്ളത് അതിശയിപ്പിക്കുന്ന വിശ്വാസം എന്നതാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ നമ്മുടെ കർത്താവിനെ പോലും അതിശയിപ്പിക്കുന്ന വിശ്വാസം വേദപുസ്തകത്തിൽ അനേക സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ അവരുടെ അവിശ്വാസം നിമിത്തം അവന് അവിടെ അധികം വീരപ്രവൃത്തികൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും പല ഒന്നിലധികം സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിങ്കിൽ നിന്നും വല്ല നന്മയും പ്രാപിക്കുവാനുള്ള ഏക അടിസ്ഥാനം വിശ്വാസം എന്നതാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ലെന്ന് എബ്രായലേഖനം 11-ാം അധ്യായം 6-ാം വാക്യത്തിലൂടെ ദൈവവചനം വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസനാണ് യേശു എന്ന് തെളിയിക്കുകയാണ് ഈ പുസ്തകരചനയുടെ ലക്ഷ്യം. ഈ പുസ്തകത്തിൽ ക്രിസ്തു ശുശ്രൂഷിക്കുന്ന ദാസൻ എന്ന നിലയിലാണ് മാർക്കോസിലൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 10-ാം അധ്യായം 48-ാം വാക്യമാണ് അതിന് സൂചന നൽകുന്നത്. സ്തോത്ര, ഈ മാർക്കോസ് എന്നത് യോഹന്നാൻ എന്ന മറുപേരിനാൽ അറിയപ്പെട്ടവനും മറിയ എന്ന സഹോദരിയുടെ മകനുമായ യോഹന്നാൻ, മാർക്കോസ് എന്ന യോഹന്നാനാണ് ഈ സുവിശേഷം എഴുതുവാനിടയായി തീർന്നത്. 55 റോമിൽ വച്ച് ഈ സുവിശേഷം എഴുതി എന്ന് അനുമാനിക്കുന്നു. യെരുശലേംകാരനായ മാർക്കോസ് റോമൻ ജനതയ്ക്ക് വേണ്ടി ഈ സുവിശേഷം എഴുതി എന്ന് അനുമാനിക്കുന്നു. 4 സുവിശേഷങ്ങളിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ടത് മാർക്കോസിന്റെ സുവിശേഷമാണെന്നാണ് വേദപണ്ഡിതന്മാർ ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്. ഈ മാർക്കോസിനും കുടുംബത്തിനും യെരുശലേമിൽ വളരെ വലിയ ഒരു ഭവനം ഉണ്ടായിരുന്നുവെന്നും ആ ഭവനത്തിലെ മാളികമുറിയിലാണ് യേശു കർത്താവ് പെസഹ ഒരുക്കിയതെന്നും മാത്രമല്ല പെന്തക്കോസ് നാളിൽ 3000-ത്തോളം പേർ സ്നാനപ്പെട്ട് സഭയോട് ചേർന്നപ്പോൾ അവർ കൂടി വന്ന മാളികമുറിയും ഈ മാർക്കോസിന്റെ മാളികമുറിയാണ് എന്നും അനുമാനിക്കുന്നു. കുറിവാക്യം വ്യക്തമാക്കുന്നത് പോലെ യേശു കർത്താവിനെ പോലും അതിശയിപ്പിച്ച വിശ്വാസം വേദപുസ്തകത്തിൽ അനേക സ്ഥലത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. അതോടുള്ള ബന്ധത്തിൽ മാർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 28 മുതൽ 34 വരെ വാക്യങ്ങൾ നാം ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ 12 സംവത്സരമായി രക്തസ്രവത്താൽ ഭാരപ്പെട്ട് ഏറ്റവും ക്ഷീണിതയും പരവശയുമായി തൻ്റെ മുതലൊക്കെയും വൈദ്യന്മാർക്ക് കൊടുത്ത് ശൂന്യമാക്കപ്പെട്ട ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു എന്ന് അവിടെ വായിക്കുന്നു. അവൾ കേട്ട വർത്തമാനം എന്താണെന്ന് എഴുതിയിട്ടില്ല. യേശു ക്രിസ്തുവായിട്ട് വന്നിട്ടുണ്ടെന്നോ മശിഹയായി അല്ലെങ്കിൽ ദാവീദ് പുത്രനായി സൗഖ്യദായകനായി രക്ഷകനായി യേശു വന്നിട്ടുണ്ടെന്നോ എന്താണ് അവൾ കേട്ട വാർത്തയെന്ന് അറിയില്ല. എന്നാൽ അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു എന്ന് എഴുതിയിരിക്കുന്നു. അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ കേട്ട വർത്തമാനം അവൾ അവളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവൾ ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും ആ വചനം ധ്യാനിക്കാൻ തുടങ്ങി. അവൾ ധ്യാനിക്കുന്തോറും അവളുടെ വിശ്വാസം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. ഒടുവിൽ അവൾ സ്വയം പറഞ്ഞു, ഞാൻ അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞ് ആ പരവശയായിരുന്നവൾ വിശ്വാസത്തോടെ പുറപ്പെട്ടു. ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ തിക്കി 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 തള്ളി ഓരോരുത്തരെ പുറന്തള്ളി അവൾ അവസാന ലക്ഷ്യം നേടി. അവൾ യേശുവിൻ്റെ സ്തോത്രം വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. ഉടനെ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഹാലലുയ്യ, സ്തോത്രം. അവളുടെ ക്ഷീണം അവൾ ഓർത്തില്ല, ബലഹീനത ഓർത്തില്ല, അസാധ്യതകളെ കണ്ടവൾ പുറപ്പെടുത്തുന്നു മടിച്ചില്ല. അവളതെല്ലാം മറന്ന് മുന്നോട്ട് കുതിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അവൾക്കത് സൗഖ്യമാക്കി തീർക്കാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നാം എത്രയധികം യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടവരാണ്. ബൈബിൾ വായിച്ചപ്പം, ധ്യാനിച്ചപ്പം, ആരാധനകൾ കൂടിയപ്പോൾ, മറ്റ് മീറ്റിങ്ങുകളിൽ വച്ച്, ഹല്ലേലൂയ പ്രസംഗങ്ങളിലൂടെ, TVയിലൂടെ നാം എത്ര യേശുവിൻ്റെ വർത്തമാനം അധികം കേട്ടവരാണ്. അതിന് തക്കവണ്ണം യേശുവിൻ്റെ വർത്തമാന നിമിത്തം നമ്മിൽ വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് ഇന്ന് പകൽ പരിശോധിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. വേദപുസ്തകത്തിൽ അനേക സ്ഥലങ്ങളിൽ യേശുവിനെ അതിശയിപ്പിക്കുന്ന വിശ്വാസത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അതോടുള്ള ബന്ധത്തിൽ ഒരു 3 സംഭവം കൂടെ വേഗത്തിൽ വ്യക്തമാക്കിയിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 18:35 ഒരു കുരുടൻ, വഴിയരികെ ഇരുന്നുകൊണ്ട് ഇരുന്ന ഒരു കുരുടൻ യേശു കടന്നു പോകുന്നെന്നറിഞ്ഞപ്പോൾ അവൻ നിലവിളിക്കാൻ തുടങ്ങി, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. സ്തോത്ര, യേശു അടുത്തെത്തി കടന്നു പോകുന്നു എന്ന് തോന്നിയപ്പോൾ അവൻ ഏറ്റവും അധികമായി നിലവിളിച്ച്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. എന്നാൽ ജനക്കൂട്ട് അവനോട് മിണ്ടാതിരിപ്പാൻ കൽപ്പിച്ചപ്പോൾ അവൻ അധികമധികമായി നിലവിളിച്ചു. യേശു നിന്നു, അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചു. റബ്ബ, നീ എനിക്ക് സൗഖ്യം പ്രാപിക്കണമെന്ന് അവൻ പറഞ്ഞു. അവന് കാഴ്ച ലഭിക്കണമെന്ന് അവൻ്റെ വാക്കിങ്കൽ യേശു അവനെ സൗഖ്യമാക്കാനിടയായി തീർന്നു. പുരുഷാരത്തിൻ്റെ വാക്ക് അവനെ തടഞ്ഞില്ല, അവൻ കൂടുതൽ കൂടുതൽ ശക്തിയോടെ നിലവിളിച്ചു. 3 സ്തോത്രത്തിൻ്റെ സംഭവം ലൂക്കസ് സുവിശേഷം 7:2 അവിടെ ഒരു ശതാധിപന് പ്രിയനായിരിക്കുന്ന ബാല്യക്കാരൻ രോഗം ബാധിച്ച് കിടപ്പിലായി. സ്തോത്രം. അങ്ങനെ ആ ശതാധിപൻ, സ്തോത്രം, ഹല്ലേലൂയ, പട്ടാളക്കാരനായിരിക്കുന്ന, 100 പട്ടാളക്കാർക്ക് അധിപതിയായിരിക്കുന്ന ശതാധിപൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെയും ഒക്കെ യേശുവിൻ്റെ അടുക്കൽ പറഞ്ഞയച്ചു. അവൻ്റെ ബാല്യക്കാരൻ ഒന്ന് സൗഖ്യമാക്കി കൊടുക്കണമേ, അത് ചെയ്യാൻ അവൻ യോഗ്യൻ, അവൻ ഞങ്ങൾക്കൊരു പള്ളി തീർത്ത് തന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആ മനുഷ്യൻ പറയുക, യേശു അവൻ്റെ വീട്ടിനെ ലക്ഷ്യമാക്കി നടന്നു ചെല്ലുന്നു എന്ന് കണ്ടപ്പോൾ ആ മനുഷ്യൻ വീണ്ടും ആളയച്ച് പറയുക, യേശുവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ നിന്റെ അടുക്കൽ വരാൻ യോഗ്യൻ അല്ല എന്ന് പറഞ്ഞിട്ട് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്. ഞാൻ ഒരുത്തനോട് പോകാൻ പറഞ്ഞവൻ പോകുന്നു, ഒരുത്തനോട് വരാൻ പറഞ്ഞാൽ അവൻ വരുന്നു. ഹല്ലേലൂയ, ഞാൻ അധികാരത്തിന് മുകളിലുള്ളവനല്ല, അധികാരമുള്ളവനല്ല, അധികാരത്തിന് കീഴിൽ, അതായത് ഞാൻ ശതാധിപനെങ്കിൽ എനിക്ക് മുകളിൽ സഹസ്രാധിപനുണ്ട്, മന്ത്രിമാരുണ്ട്, രാജാവുണ്ട്. അവരെന്ത് കൽപ്പിച്ചാൽ അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ യേശുവേ, നീ സകലത്തിന്മേലും അധികാരമുള്ളവൻ. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാക്കി ആയിക്കൊള്ളും എന്ന വാക്കിന്മേൽ വിശ്വസിച്ച അവൻ്റെ വാക്ക് കേട്ടിട്ട് യേശു, ഹല്ലേലൂയ, അവൻ്റെ വിശ്വാസത്തിൽ അതിശയിച്ച്, ഹല്ലേലൂയ, അവൻ്റെ ബാല്യക്കാരന് ആ നിമിഷം മുതൽ സൗഖ്യം വന്നു എന്ന് നാം വായിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയുടെ 4 ഒടുവിൽത്തതുമായിട്ടുള്ള ചിന്ത മാർക്കോസ് സുവിശേഷം 7:24-30 വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. അവിടെ സൊറഫോനിക്ക ജാതിയിലുള്ള ഒരു യവന സ്ത്രീ തൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായപ്പോൾ ജാതിയായിരിക്കുന്ന ആ സ്ത്രീ യേശുവിനെ തേടി ചെല്ലാൻ ഇടയായി തീർന്നു. യേശു അവളോട് പറയുന്നു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കാറില്ലെന്ന്. അതിന് അവളുടെ മറുപടി, സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ, അപ്പമെല്ലാം മക്കൾക്ക് കൊടുത്തോളൂ, എങ്കിലും മേശയുടെ കീഴിൽ ഓ കുഞ്ഞുങ്ങൾ അശ്രദ്ധമായി എറിഞ്ഞു കളയുന്ന അപ്പനുറുക്കുകൾ ഉണ്ടല്ലോ, അത് മതി എൻ്റെ മകൾക്ക് സൗഖ്യം വരാനെന്നുള്ള നിലയിൽ അവളുടെ വായിൽ നിന്ന് വാക്ക് പുറപ്പെട്ടപ്പോൾ ഈ വിശ്വാസം വലിയതെന്ന് പറഞ്ഞ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവുള്ള മകളെ ഓ ഹല്ലേല് സൗഖ്യമാക്കി എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം കാലത്തിന്റെ അന്ത്യ ഹല്ലേലൂയ യുഗത്തിൽ, അന്ത്യയാമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നവരാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. ഈ കാലത്ത് ജീവിപ്പാൻ ഇരട്ടി വിശ്വാസം ആവശ്യമായിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകൾ അവിശ്വാസം കൊടികുത്തി വാഴുമ്പോൾ, അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മുടെ വിശ്വാസം വളർന്നേ തീരൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം പലപ്പോഴായി കേട്ടിട്ടുള്ള ദൈവവചനങ്ങൾ വായിച്ചും ധ്യാനിച്ചും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചും നമ്മുടെ വിശ്വാസം വളർന്നു വരേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ചാരിക്കൊണ്ട് നിരന്തരമായ ദൈവാശ്രയത്തിന്റെ ഒരു ജയകരമായ ക്രിസ്ത്യൻ ജീവിതം സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന് നമ്മെ മാനിക്കുവാൻ ഇടയായി തീരട്ടെ. യേശു ആരെന്നും അവൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നും സ്വർഗീയ പിതാവിന്റെ അധികാരത്തെ കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറിച്ച്, ദൈവമക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന പദവിയെ കുറിച്ച്, ദൈവസഭയുടെ അധികാരത്തെ കുറിച്ച്, കർത്താവിന് മണവാട്ടി സഭയെ കർത്താവ് ചേർക്കാൻ വരുന്നതിനെ കുറിച്ച്, ഓ എടുക്കപ്പെട്ടതിന് ശേഷമുള്ള മഹത്വകരമായ കാര്യങ്ങളെ കുറിച്ച് ബോധ്യവും വിശ്വാസമുള്ളവരായി, ഓ ആത്മാവിൽ ശക്തിപ്പെട്ട് ജയകരമായ ഒരു ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ഉടമകളായി തീരുവാൻ നമുക്ക് ഏവർക്കും സ്വർഗത്തിലതയോ ഭാഗ്യവും പദവിയും നൽകട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുന്നു പ്രിയപ്പെട്ടവരെ. ഒരു വാക്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ചരിത്രത്തിൽ ഓ യേശു കർത്താവിനെ പോലും അതിശയിപ്പിച്ച അനേക വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുള്ളപ്പോൾ സ്വർഗത്തിലെ നാഥ, ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളിൽ നൽകിയിരിക്കുന്ന അല്പവിശ്വാസത്തിനായിട്ട് അവിടുത്തെ സ്തുതിക്കുന്നു. ശിഷ്യന്മാർ അങ്ങയോട് പ്രാർത്ഥിച്ച പോലെ, ഓ നാഥ, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വളരട്ടെ, ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടട്ടെ, ഞങ്ങളുടെ വിശ്വാസം ഓ ഞങ്ങളെ ശക്തരാക്കി തീർത്ത് അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കുവാൻ, അങ്ങയുടെ മണവാട്ടി സഭയുടെ അംഗങ്ങളായി ഞങ്ങൾ ഒരുക്കുവാൻ, അങ്ങെങ്കിൽ നിന്നുള്ള നന്മ പ്രാപിക്കത്തക്ക ഒരുക്കപ്പെടുവാൻ ഞങ്ങളുടെ വിശ്വാസത്തെ കർത്താവായ യേശുവിന്റെ നാമത്തിലങ്ങ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകൃപ എല്ലാറ്റിലും ധാരാളമായി പകരണം. ദൈവ സാന്നിധ്യത്തിൽ ഞങ്ങളെ വസിക്കുമാറാക്കണം. ദൈവ കൃപയിൽ ഞങ്ങളെ നടത്തുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൂരത്ത് ജാരത്തുമുള്ള എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ തലശ്ശേരിയിലുള്ള പ്രിയപ്പെട്ടവർ, മലബാറിൽ, കേരളത്തിൽ, ഭാരതത്തിൽ, ലോകത്തിന്റെ അറ്റത്തോളം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. കൊറോണ നിമിത്തമുള്ള ഹല്ലേലൂയ അസാധ്യതകൾ ജയിപ്പാണ് വിശ്വാസവും ശക്തിയും അങ്ങ് പകർന്നു കൊടുക്കണം. വലിയ ദൈവപ്രവൃത്തിക്കായിട്ട് കർത്താവ് ഒഴുക്കണം. തിരുക്കൃപ ധാരാളം പകരം സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളോട് കൂടെയുള്ളതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.